യോബിൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. മെഥൂസലന്റെ മകനായ യോബേലിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. മൂപ്പന്മാരെ, ഇത് കേൾപ്പേ. ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെയ്തുകൊള്ളേ, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. മദ്യപന്മാരെ, ഉണർന്ന കരവി, വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ, പുതുവീഞ്ഞു നിങ്ങളുടെ വായിക്ക് അറ്റുപോയിരിക്കാൻ നിറയിടുവേ. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എന്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു. അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല്, സിംഹിയുടെ അണപ്പല്ലായിരുന്നു ഉണ്ട്. അതെന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എന്റെ അത്യവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. അതിനെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞു കളഞ്ഞു. അതിന്റെ കൊമ്പുകൾ വെളുത്തു പോയിരിക്കുന്നു. യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രക്ഷിച്ചിരിക്കുന്ന കന്യയെ പോലെ വിലപിക്കാം. ഭോജനയാകവും പാനീയയാകവും യഹോവയ്ക്കുള്ളതാ. യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. വയൽ ശൂന്യമായും ആയി തീർന്നു, ധാന്യം നശിച്ചും പുതുവീഞ്ഞ് വറ്റിയും എന്ന ക്ഷയിച്ചും പോയിരിക്കാൻ ദേശം ദുഃഖിക്കുന്നു. കൃഷിക്കാരെ രജിപ്പിയും, മുന്തിരി തോട്ടക്കാരെ കോതമ്പിനെയും യവത്തിനെയും ചൊല്ലി, പ്ലീസ് രാജാ ഇവിടെ കേൾക്കുന്നത്, പുതുവീഞ്ഞ് വറ്റിയും എന്ന ക്ഷയിക്കും പോയിരിക്കാൻ ദേശം ദുഃഖിക്കുന്നു. കൃഷിക്കാരെ ലജിപ്പിയും, മുന്തിരി തോട്ടക്കാരെ കോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുകയും, വയലിലെ വിളവ് നശിച്ചു പോയല്ലോ, മുന്തിരിവള്ളി വാടി അത്യവിഷം ഉണങ്ങി, മാതളം ഈന്തപ്പന നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞുപോയല്ലോ. പുരോഹിതന്മാരെ രക്ഷെടുത്ത് വിലപിക്കുകയും, യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയിടുകയും, എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ, ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിച്ചുകൊണ്ട് നിങ്ങൾ വന്ന് രട്ടുകൊടുത്ത് രാത്രി കഴിച്ചുകൂട്ടുകയും, ഒരു ഉപവാസ ദിവസം നിയമിപ്പീം, സഭായോഗം വിളിപ്പീം, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുകയും, യഹോവയോട് നിലവിളിപ്പീം. ആ ദിവസം, അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ആഹാരവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു, ധാന്യം കരിഞ്ഞുപോയിരിക്കാൻ പാണ്ഡികശാലകൾ ശൂന്യമായി, കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു, മൃഗങ്ങൾ എത്ര നരങ്ങുന്നു, കന്നുകാലികൾ മേച്ചിലില്ലായകൊണ്ട് ബുദ്ധിമുട്ടുന്നു, ആടുകൾ ദണ്ണം അനുഭവിക്കുന്നു. യഹോവയെ, നിന്നോട് ഞാൻ നിലവിളിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീയ്ക്കും, പറമ്പിലെ വൃക്ഷങ്ങളെല്ലാം ജ്വാലയ്ക്കും ഇരയായി തീർന്നുവല്ലോ. നീർത്തോടുകൾ പറ്റിപ്പോവുകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീയ്ക്കിരയായി തീരുകയും ചെയ്തുകൊണ്ട് വയലിലെ മൃഗങ്ങളും നിന്നെ നോക്കി കിഴക്കുന്നു. ചാപ്റ്റർ 2. സിയോനിൽ കാഹളം ഊതുവീം, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു ദിവസം, മേഘവും കൂരിട്ടുമുള്ള ഒരു ദിവസം തന്നെ, പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ള ഒരു ജാതി. ഇങ്ങനെയുള്ളത് പണ്ട് ഉണ്ടായിട്ടില്ല. ഇനി മേലാൽ തലമുറ തലമുറയായുള്ള ആണ്ടുകളോടെ ഉണ്ടാകുകയില്ല. അവരുടെ മുമ്പിൽ തീ കത്തുന്നു, അവരുടെ പിമ്പിൽ ജ്വാല ദഹിപ്പിക്കുന്നു, അവരുടെ മുമ്പിൽ ദേശം ഏദൻതോട്ടം പോലെയാകുന്നു, അവരുടെ പിറകിലോ ശൂന്യമായുള്ള മരുഭൂമി. അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞു പോകുകയില്ല. അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെ, അവർ കുതിരച്ചവരെ പോലെ ഓടുന്നു. അവർ പർവ്വത ശിഖരങ്ങളിൽ രഥങ്ങളുടെ മുഴക്കം പോലെ കുതിച്ചു ചാടുന്നു. അഗ്നിജ്വാല താലടിയെ ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും, പടക്കി നിറഞ്ഞു നിൽക്കുന്ന ശക്തിയുള്ള പടജനം പോലെയും തന്നെ. അവരുടെ മുമ്പിൽ ജാതികൾ നടുങ്ങുന്നു, സകല മുഖങ്ങളും വിളറിപ്പോകുന്നു. അവർ വീരന്മാരെ പോലെ ഓടുന്നു, യോദ്ധാക്കളെ പോലെ മതിൽ കയറുന്നു. അവർ പാത വിട്ടുമാറാതെ താന്താന്റെ വഴിയിൽ നടക്കുന്നു. അവർ തമ്മിൽ തിക്കാതെ താന്താന്റെ പാതയിൽ നേരെ നടക്കുന്നു. അവർ മുറിവേൽക്കാതെ ആയുധങ്ങളുടെ ഇടയിൽ കൂടി ചാടുന്നു. അവർ പട്ടണത്തെ ചാടി കടക്കുന്നു. മതിലിന്മേൽ ഓടുന്നു, വീടുകളിന്മേൽ കയറുന്നു. കളനെ പോലെ വിവാദികളിൽ കൂടി കടക്കുന്ന അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു. ആകാശം നടുങ്ങുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു. നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു. യഹോവ തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാഥൻ കേൾപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ ഭജനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു. അത് സഹിക്കാകുന്നവൻ ആര്? എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരികെ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരികെ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുവദിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുഭവിച്ച് തനിക്ക് ഭോജനയാകവും പാനീയയാകവും ഉള്ള ഒരു അനുഗ്രഹം വെച്ചേക്ക് ഇല്ലയോ? ആർക്കറിയാം. സിയോനിൽ കാഹളമൂതുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുകയും സഭയെ വിശദീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുകയും പൈതങ്ങളെയും മുലോടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുകയും മണവാളൻ മണവറയും മണവാട്ടി ഉള്ളതയും വിട്ട് പുറത്തു വരട്ടെ. യഹോവയുടെ ശുശ്രൂഷന്മാരായ പുരോഹിതന്മാർ പൂമൂത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യയെ കരഞ്ഞും കൊണ്ട് യഹോവയുടെ ജനത്തോട് ക്ഷമിക്കണമേ. ജാതികൾ അവരുടെ മേൽ വാരിപാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നെ കേൾപ്പിക്കരുതേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു, തന്റെ ജനത്തെ ആദരിച്ചു. യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളുടെ ജാതികളുടെ ഇടയിൽ നിന്നെയാകുകയുമില്ല. അടക്ക നിങ്ങളുടെ ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യവുമായ ഒരു ദേശത്തേക്ക് നീക്കി അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിന്നടയെ പിൻപടയെ പടിഞ്ഞാറെ കടലിലും ഇട്ടു കളയും. അവൻ വമ്പു കാട്ടിയിരിക്കൊണ്ട് അവന്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യും. ദേശമേ ഭയപ്പെടേണ്ട, കൂശിച്ചുല്ലസിക്ക, സന്തോഷിക്ക, യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽക്കൃതങ്ങൾ പച്ചവയ്ക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, മത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു. സിയോൻ മക്കളെ കൂശിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിക്കും. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമര തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമരയും പിന്മരയുമായ വർഷം പെയ്ച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ടും നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കുളിയും വെട്ടിലും ഉള്ളനും പച്ചപ്പുഴുവും ഇന്ന് കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വീണ്ടുവോളം തിന്ന് തൃപ്തരായി. നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തിനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. അതിന്റെ ശേഷമോ ഞാൻ സകല ഇടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുറത്തുകൊണ്ടും തന്നെ യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ വ്യക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളിച്ചതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിതഗണവും ശേഷിച്ചിരിക്കുന്ന കൂട്ടത്തിൽ യഹോവ പിടിപ്പാനുള്ളവരും ഉണ്ടാകും. ചാപ്റ്റർ 3. ഞാൻ യഹൂദയുടെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനനിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ. അവർ എന്റെ ജനത്തിന് ചീട്ടിട്ടു, ഒരു ബാലനെ ഒരു വേശിക്ക് വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റ് വീഞ്ഞുപിടിക്കുകയും ചെയ്തു. സോരും സീതോനും സകല വെളിസ്ത പ്രദേശങ്ങളുമായുള്ളവേ, നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം? നിങ്ങളോട് ചെയ്തതിനെ നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ? അല്ല, നിങ്ങൾ എന്നോട് പലതും ചെയ്യുന്നു എങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവർത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും. നിങ്ങൾ എന്റെ വെള്ളിയും പൊന്നും എടുത്ത് എന്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി യഹൂദരെയും യെരൂശലേമരെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരത്ത് അകറ്റി വേണ്ടക്കൊണ്ണം നിങ്ങൾ അവരെ യവനന്മാർക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ നിങ്ങൾ അവരെ വിറ്റുകളഞ്ഞെടുത്തു നിന്ന് ഞാൻ അവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദ്യർക്ക് വിറ്റുകളയും. അവർ അവരെ ദൂരത്തുള്ള ജാതിയായ ശെബായർക്ക് വിറ്റുകളയും. യഹോവ അരുളിച്ചെയ്തിരിക്കുന്നു, ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ, വിശുദ്ധ ശുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ, വീരന്മാരെ ഉദ്യോഗിപ്പിപ്പീൻ, സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ, നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടിപ്പി. ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ, ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവീൻ. യഹോവയെ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമതാക്കണമേ. ജാതികൾ ഉണർന്നു യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ, അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. അരിവാൾ ഇടുവീൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വന്ന് ചവിട്ടുവീൻ, ചെക്ക് നിറഞ്ഞിരിക്കുന്നു, തൊട്ടുകൾ കമിഞ്ഞിരിക്കുന്നു, അവരുടെ ദുഷ്ടത വരുതല്ലോ. വിധിയുടെ താഴ്വരയിൽ അസാംഖ്യ സമൂഹങ്ങളെ കാണുന്നു, വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയുമില്ല. യഹോവ സിയോനിൽ ഗർദ്ദിച്ചു, യെരൂശലേമിൽ തന്റെ നാദം കേൾപ്പിക്കും, ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും. എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവുമായിരിക്കും. ഇങ്ങനെ ഞാൻ എന്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ വസിക്കുന്നതിനായി നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും. യെരൂശലേം നിശിതമായിരിക്കും, അന്യജാതിക്കാരനെ അതിൽ കൂടി കടക്കുകയുമില്ല. അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളം ഒഴുക്കും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ടു, സിത്തിയും താഴ്വരയെ നനയ്ക്കും. യഹൂദാദേശത്ത് വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് അവരോട് ചെയ്ത സാഹസം ഏതുവായി മിസ്ലിം ശൂന്യമായി തീരുകയും ഏതും നദിനപ്പുള്ള മരുഭൂമിയായി ഭവിക്കുകയും ചെയ്യും. യഹൂദയ്ക്കോ സദാകാലത്തേക്കും യെരൂശലേമിന് തലമുറകളെ മറിയോളം നിവാസികൾ ഉണ്ടാകും. ഞാൻ പോക്കിട്ടില്ലാത്ത അവരുടെ രക്തഭാവം ഞാൻ പോക്കും. യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും. പറയുന്നു യോഹന്നാൻ ഉണ്ടായ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് ദേഹത്തെ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവർക്ക് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു, തന്റെ ദാസനായി യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവന്റെ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നതിനും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ഇവയ്ക്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിൽ മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷ്യം മരിച്ചവരിൽ ആസിയാദിനും പൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് എന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഞാൻ അൽഫയും ഓമേഘയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മാവിശ്വസനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർണ, പെർഗമോസ്, തിയതൈര, സർദീസ്, ഫിലാഡൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാവളത്തിനൊത്ത ഒരു മഹാനാഗം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാഗം എന്താണെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ ഏഴ് പൊന്നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് നാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരുത്തൽ പോലെയും ആയിരുന്നു. അവന്റെ വലക്കൈയിലെ നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്പിലുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ മലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്തിനും ജീവനുള്ളവരും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട ഏഴ് നക്ഷത്രത്തിന്റെ മർമ്മവും ഏഴ് പൊന്നിലവിളക്കിന്റെ വിവരവും എഴുതുക. ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു. ഏഴ് നിലവിളക്കിന് ഏഴ് സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. എഫേസോസിലെ സഭയുടെ ദൂത് ചാപ്റ്റർ 2. എഫേസോസിലെ സഭയുടെ ദൂതന് എഴുതുക, ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് ഏഴ് പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരളി ചെയ്യുന്നവൻ, ഞാൻ എന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളുകാത്തവരെ നിനക്ക് നടക്കുന്നവൻ അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളുകാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരെ അല്ലാതിരിക്കെ ഞാൻ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിർത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ശരിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം പിന്മാൻ കൊടുക്കും. മുർന്നേരെ സഭയുടെ ദൂതന് എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്തു. ആദ്യനും അന്ത്യനുമായതിനെ അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദന്മാരെന്ന് പറയുന്നെങ്കിലും യഹൂദനല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് വേദിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാചം നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണവരെന്ത് വിശ്വസ്തനായിരിക്കാം. എന്നാൽ ഞാൻ ജീവഗ്രീഡം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. കർക്കമൂർത്തിയെ സഭയുടെ ദൂരം എഴുതുക, മൂർച്ചയേറിയ ഇരുവായത്തിലെ വാൾ ഉള്ളവൻ അരളി ചെയ്യുന്നു, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനവും ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷ്യം വിശ്വസനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്തുപോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെ കുറിച്ച് മറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്, കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർത്ഥിത്വം തിന്നേണ്ടതിന് ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോയില്ല അവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക. അല്ല, ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ അറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും തിരിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. ഹൃദയരുടെ സഭയുടെ ദൂതം എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുകൊണ്ട് ദൈവപുത്രൻ അരളി ചെയ്യുന്നത്, ഞാൻ എന്റെ പ്രവൃത്തിയും എന്നിട്ട് സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർത്ഥിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചളകുകയും ചെയ്യുന്ന ഈ സഭയിൽ നിന്ന് സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ അവൾക്ക് മനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചാരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും വേദയിലെ ശേഷം പോയ പേരോടെ വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചൊഴുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തിയിലെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ടവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആത്മാവ് സർവകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് എന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവനെനിക്ക് ഉത്തരമരളി. എന്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കി ഒരു പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവെന്ന് രുചിച്ചറിവി. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലശ്രമങ്ങളും ഇരുകിട്ടാത്ത വിഷമിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെയ്തു തരുകയും യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്ക് നന്മ കാണേണ്ടതിന് ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവനാര്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അകത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടതെന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണു നീതിമാന്മാരുടെ മേലും അവന്റെ ചെയ്യവളെ നിലവിളിക്കാൻ തുറന്നിരിക്കുന്നു. പ്രതിരോധക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നിറഞ്ഞവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സിലാർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിലൊന്നും ഒടിഞ്ഞു പോകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പഴിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളും. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കയില്ല. ദുഷ്ടനാന്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്. അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. തന്റെ കുറ്റം തെളിഞ്ഞ് വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു. അവന്റെ വായിലെ വാക്കുകൾ അകൃത്യവും അഞ്ചനയും ആകുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. അവൻ തന്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു. കൊണ്ടുവരാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു. ദോഷത്തെ പെരുക്കുന്നതുമില്ല. യഹോവയുടെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വാസ മേഘങ്ങളോളവും എത്തുന്നു. നിന്റെ നീതി ദിവ്യപർവ്വതങ്ങളെ പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെ പോലെയും ആവുന്നു. യഹോവയെ നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകൻ നേരത്തിൽ ശരണം പ്രാപിക്കുന്നു. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ വക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശം നീ ഞങ്ങൾ പ്രകാശം കാണുന്നു. നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ദേവരമാർക്കേൽക്കുന്ന നീതിയും ദീർഘമാക്കണമേ. വടന്തുകളുടെ കാല് എന്റെ നേരെ വരരുതേ. ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുതേ. ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു. അവർ കുനി മറിഞ്ഞു വീഴുന്നു. എഴുന്നേൽപ്പാൻ കഴിയുന്നതില്ല. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിക്ക് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഇരിയാടാതെ ഊമനായിരുന്നു. നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു. എന്റെ ധ്യാനത്തെങ്കിൽ പിടികട്ടി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, യഹോവയെ എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണിക്കണമെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എന്റെ നാലുപേരെ നാലുപേരുടെ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറും മിഡിലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുന്ന അറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിങ്കിൽ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നെ ദോഷന്റെ നിന്ദയാക്കി വെക്കരുതേ, എന്നെ ഭോഷന്റെ നിന്ദയാക്കി വെക്കരുതേ. ഞാൻ വായു തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ഭാവ എങ്കിൽ നിന്ന് നീക്കണമേ. എന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അതിർത്തി നിമിത്തം നീ മനുഷ്യങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രയാകുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എന്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. സംസ്ഫോട്ടി ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു. അവനെങ്കിലേക്ക് ഞാൻ എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ കരുണത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ടു ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നികളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നാ എന്റെ ദൈവമായ യഹോവയെ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശനാരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വേണം അധികമാകുന്നു. അന്നയാകും ഓർമ്മയാകും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുറച്ചിരിക്കുന്നു. ഓർമ്മയാകും ഭാവിയാകും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അവരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവയെ നീ അറിയുന്നു, ഞാൻ നിന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചിട്ടില്ല. നിന്റെ വിശ്വസ്തയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചിടുന്നില്ല. യഹോവയെ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപ്പെട്ട് നോക്കുവാൻ കഴിയാതെ വേണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവയെന്റെ എന്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനയായി തീർന്നിരിക്കുന്നു. യഹോവയെ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവയെ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് ജീവദാനം എത്തുവാൻ നോക്കുന്നവർ ലഭിച്ച് പ്രതിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാളെ നിൽക്കുന്ന സ്തംഭിച്ചു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയിച്ചിരിക്കുന്നവർ യഹോവ മൗത്തുകൊണ്ട് നിന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എന്റെ സഹായം എന്നെ എഴുതിയിരിക്കുന്നതുമാകുന്നു. എന്റെ ദൈവമേ താമസിക്കട്ടെ. യഹോവയെ സ്തുതിച്ച് ദൈവമേ സ്തുതിനൊക്കെ യോഗ്യമാകുന്നു. ബാധിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. അത് മുതലേക്കും തന്നെ ആമീൻ. അന്ത സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുവിനും ഒരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ സന്നി തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാവരെയും വളരെ ഹൃദയംഗമായി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ആമുഖമായി എല്ലാവർക്കും നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാന പെരുന്നാളിന്റെ ഏറ്റവും ഹൃദ്യമായ ആശംസകളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഈ സമയത്ത് പങ്കുവെക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ചവരെയും ഇപ്പോൾ നയിക്കുകയും ചെയ്യുന്ന അഭിയുന്ന തിരുമനസിനെ വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് വന്നി മാമനച്ചൻ, വി സി വർഗീസ് അച്ഛൻ, ഐ എസ് ബി പ്രകാശച്ചൻ, സക്കറിയ റബ്ബാച്ചൻ, സൂര്യൻചാറിയുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ഹൃദയമായിട്ട് പ്രാർത്ഥിക്കുകയും നമ്മുടെ കൂട്ടായ്മ ഏറ്റവും ധന്യമായി തീരുവാൻ എല്ലാ കൃപകളും ഉയരങ്ങളിൽ നിന്ന് ചൊരിഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥനയോട് ആശംസിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം, നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ദൈവകൃപയിൽ ആശ്രയിച്ച് എന്നുള്ള ഗീതം ദൈവമേ സമർപ്പിക്കാം. അതിനുശേഷം നമ്മുടെ ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടുകയുമാണ്.
ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക് എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ എത്ര നല്ലവൻ പാതിയായവൻ എന്നെ കരുതുന്ന കാർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കാർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകന്താ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകന്താ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ മനോവേദന പല ചോദന മാമ ജീവിത പാതയതിൽ മനോവേദന പല ചോദന മാമ ജീവിത പാതയതിൽ മാറാതേരിടുമ്പോൾ ആത്മനാഥനവൻ ആറിൽ ചാരി ഞാൻ ആശ്വസിക്കും മാറാതേരിടുമ്പോൾ ആത്മനാഥനവൻ ആറിൽ ചാരി ഞാൻ ആശ്വസിക്കും ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമ മഹത്വത്തിനാ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ
നമുക്ക്
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിനും വാട്ടപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാലക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യത്തിലെ പോയിലുവാകണമേ. ഞങ്ങളുടെ കൃപറിഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ
ഭാരക്യമാർ മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കയറിയറിയുന്ന മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മെസ്സിയ തമ്പുരാനെ നിന്റെ സൈബായുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ അന്ധകാരത്തെ നീ കൈ പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവെ നീ എന്റെ ദൈവമാവുകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടും നിന്റെ വലത്തുകൈ ഞങ്ങളുടെ മേൽ വിൽപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ഞാൻ നടക്കേണ്ടതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹ എന്റെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവേ നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം ഞങ്ങൾക്കുകയും ചെയ്യണമേ. സ്വർഗീയപിതാവും സാക്ഷികൾ കർത്താവും ആദിന്യമില്ലാത്ത രാജാവുമായവനെ നിനക്ക് സ്തുതി. മേലുള്ളവരാകെയുള്ള ഒരാളും നിന്റെ പിതൃത്വം വിശ്വസിക്കപ്പെടുകയും നിന്റെ കർത്തൃത്വം ആസ്വദിക്കപ്പെടുകയും നിന്റെ രാജ്യത്വത്തിന്റെ വലിമ വന്ദിക്കപ്പെടുകയും നിന്റെ നിത്യതയുടെ മഹത്വം പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. ആയതുകൊണ്ട് നിന്റെ ആധിപത്യത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഞങ്ങളെ നിന്റെ പിതൃത്വത്തിനെ വാത്സല്യമാക്കളും. നിന്റെ കർത്തൃത്വത്തെ ശരിയായി ഏറ്റുപറയുന്നവരും നിന്റെ രാജ്യത്വത്തെ തെറ്റുകൂടാതെ വന്ദിക്കുന്നവരും നിന്റെ ദൈവത്തെ മഹത്വത്തോടും വിശുദ്ധിയോടും കൂടെ സ്തുതിക്കുന്നവരുമാക്കി തീർക്കണമേ.
ദൈവത്തിന്റെ തന്നെ തിരുനാമത്തെ അഭിനന്ദ്യ തിരുവേനി. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു കഷ്ടാനുഭവാഴ്ചയും അതിനുശേഷമുള്ള നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാന പെരുന്നാളിന്റെ ഭാഗമാകുവാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും തന്നില് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ലോകം കണ്ട ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അടയാളമായ പുനരുത്ഥാന പെരുന്നാള് നമ്മുടെ വർത്തമാന കാലത്തിലും നാം ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തില് നമുക്ക് അതിന്റെ അത് ആചരിക്കുന്നതിലും ആഘോഷിക്കുന്നതിലും കൂടിയും ആ സത്യത്തിന് പങ്കാളിയാകുവാനും ആ സത്യത്തിന് സാക്ഷിയാകുവാനും അല്ലെങ്കിൽ ആരാധനയിൽ കൂടി അല്ലെങ്കിൽ ആരാധന അർപ്പിക്കുന്നതിന്റെ ഭാഗമാകുന്നതിൽ കൂടി ആ സത്യത്തെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയത്തക്ക വണ്ണം നമ്മളിടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു വിശ്വാസിയുടെ ചങ്കിൽ ഉയരേണ്ട ഏറ്റവും വലിയ ഒരു നാദമാണ് അവൻ സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു. എനിക്ക് നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ പരസ്പരം ഗ്രീറ്റിംഗ് ഒക്കെ അറിയിക്കുമ്പോൾ നമ്മുടെ ഒരു നല്ല ഓർത്തഡോക്സുകാരന്റെ വായിൽ നിന്ന് എപ്പോഴും ആദ്യം കാണപ്പെടും ഉണ്ടാകേണ്ടുന്ന ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ ക്രൈസ്റ്റ് എന്നുള്ള ഒരു ഒരു പദപ്രയോഗമാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിന്, കാരണം നമ്മൾ എന്താണ് ഹൃദയത്തിൽ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ചിന്തയിൽ അതുണ്ടാവുകയും അത് അതരങ്ങളിൽ കൂടി പുറത്തു വിടുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്നുള്ളതുപോലെ തന്നെ ആ സത്യത്തെ കൂടുതൽ കൂടുതൽ നമ്മുടെ അന്തരാത്മാവിലേക്ക് ആഴമായി പതിക്കപ്പെടുവാൻ തക്കോണം ഇടയാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ആ ഒരു പ്രഖ്യാപനങ്ങളും ആ പ്രഖ്യാപനം ഒരുക്കുന്നതിന്റെ പിന്നിലുള്ള മനസ്സിന്റെ തിരിച്ചറിവും ഒക്കെ തന്നെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു വിശുദ്ധമായ ജീവിതത്തിന്റെ അല്ലെങ്കിൽ പ്രത്യാശയോടുകൂടിയുള്ള ഒരു ജീവിതത്തിന്റെ ആഴമായ ബോധ്യത്തിലേക്കും തിരിച്ചറിവിലേക്കുമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനമാണ് ഒരുപക്ഷെ കർത്താവ് ഭരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന നിമിഷം വരെയും ഈ ലോകത്തിന് ഒരു പുതിയ പ്രതീക്ഷ, ഒരു പുതിയ സാധ്യത കണ്ടെത്തുവാൻ തക്ക ഓണം ഇടയായിട്ടിരുന്നത്. മരണം കൊണ്ട് അവസാനിക്കുന്നു എന്ന് ചിന്തിച്ച ഒരു 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 പ്രപഞ്ചത്തിന് മുഴുവൻ, അല്ലെങ്കിൽ അതിനകത്ത് ഇന്നാളെന്നൊന്നുമില്ല, മരണം കൊണ്ട് അല്ലെങ്കിൽ കുഴിയിൽ എല്ലാവരും മണ്ണിൽ എല്ലാവരും അന്ത്യം കൊള്ളുന്നു എന്നുള്ളതിന്റെ ഒരു ചിന്തയിൽ നിന്നും മണ്ണിലേക്കുള്ള മനുഷ്യന്റെ ഇറക്കം അതൊരു അന്ത്യമല്ല, ഒരു പുതിയതിന്റെ ആരംഭമാണ് എന്നുള്ള ഒരു വലിയ സത്യത്തിലേക്ക് വഴിതെളിയിക്കുന്ന ഒരു വലിയ സാധ്യതയായിരുന്നു നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനം. നമുക്കറിയാവല്ലോ ശിഷ്യന്മാരൊക്കെ തന്നെ അവരുടെ കർത്താവിനോട് തങ്ങളുടെ ശുശ്രൂഷ ആരംഭിച്ച അവസരങ്ങളിലൊക്കെ അവരേറ്റവും കൂടുതൽ ഭയപ്പെട്ടത് മരണത്തെയാണെങ്കിൽ കർത്താവിന്റെ പുനരുത്ഥാനത്തോടുകൂടിയാണ് അവരെ മരണത്തെ പ്രണയിച്ചു തുടങ്ങിയത്. അതിനുശേഷം ലോകം മുഴുവൻ ഒരു മടിയും കൂടാതെ ദൈവവചനം ഘോഷിക്കത്തക്കോണമുള്ള ഒരു ആന്തരിക ബോധ്യത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തിയത് തീർച്ചയായിട്ടും ആ പുനരുത്ഥാനം നൽകിയ ഉറപ്പിലും ആ ശക്തിയിലും ആ സത്യത്തിലുമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിന്റെ അന്തരാത്മാവിൽ എപ്പോഴും ഉയരേണ്ട ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ് എനിക്കും ആ ക്രിസ്തുവിനൊപ്പം പുനരുത്ഥാനം ചെയ്യാനായിട്ട് ഇടയാകും എന്നുള്ള ഒരു വലിയ തിരിച്ചറിയും. ഒരുപക്ഷെ നമ്മുടെ ഈ കൂട്ടായ ചിന്തകളും പ്രാർത്ഥനകളും ഒക്കെ തന്നെ ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ കൂടുതൽ നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. 40 സങ്കീർത്തനം നിങ്ങൾ വായിക്കുന്നുണ്ട്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ പാറമേൽ നിർത്തി എന്റെ ഗവനത്തെ സ്ഥിരമാക്കി അവൻ വായിൽ ഒരു പുതിയ പാട്ടും തന്നു. തീർച്ചയായിട്ടും നമുക്കൊക്കെ പുനരുത്ഥാനത്തിന്റെ സന്ദേശം ഉണ്ടാക്കുന്ന ഒരു തിരിച്ചറിവ് വലിയ ഇതാണ്. നാശമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി വിശ്വാസമാകുന്ന പാറമേൽ നിർത്തി നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയ്ക്ക് ഒരു സ്ഥിരത ഉളവാക്കിക്കൊണ്ട് നിരന്തരം നമ്മുടെ അധരങ്ങളിൽ ഒരു പുതിയ പാട്ട് ഉരുടുവാൻ തന്നു. ആ പാട്ടാണ് സത്യമായിട്ടും അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടിയുള്ള ഗീതം. മരണം വരെയും ആ ഗീതം അതേ ഉറപ്പിലും അതേ അഭിമാനത്തിലും നിരന്തരം പാടത്തക്കവണ്ണം നമ്മുടെ മനസ്സ് അതിൽ തന്നെ ഉറച്ചിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്കിന്ന് പ്രത്യേകമായിട്ട് ഓർക്കാനുള്ള ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് കോട്ടയം ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്തയായി ദീർഘകാല സേവനം അനുഷ്ഠിച്ചു എന്നതിനേക്കാൾ ഉപരി എല്ലാ മനുഷ്യരുടെയും എല്ലാ വൈദികരുടെ മാത്രമൊന്നുമല്ല മേൽപ്പെട്ടക്കാരുടെ പോലും ഹൃദയങ്ങളിൽ ഒരു ഉത്തമ ഗുരു എന്നുള്ള ഒരു വലിയ സ്ഥാനം പിടിച്ചു പറ്റിയ ഡോക്ടർ ഗീവർഗീസ് പറീവാനേസ് മെത്രാപോലിത്തയുടെ ഓർമ്മയാണ്. ഒരുപക്ഷെ ആ പിതാവിനെ ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില മനുഷ്യരുടെയൊക്കെ മുഖം കാണുമ്പോൾ ആ മുഖത്തു നിന്ന് പ്രതിഫലിക്കുന്ന റിഫ്ലക്ഷൻ തന്നെ ഒരു ഭക്തിയുടെയും പ്രാർത്ഥനയുടെയുമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ വദ്രങ്ങളിൽ നിന്ന് ഉരുവിട്ടുള്ള ഒരു ഒരു വാചകം പ്രാർത്ഥന എന്നുള്ളത് തന്നെയാണ്. പ്രാർത്ഥനയെ ഭക്ഷണമാക്കിയ അതിനേക്കാൾ ഉപരി പ്രാർത്ഥനയെ ഒരു ശ്വാസമാക്കിയ ഒരു ശ്രേഷ്ഠ പിതാവാണ് ഗീവർഗീസ് ഇവാനിസിനെങ്കിൽ. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ സഭയ്ക്കും അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്ത് ചൈതന്യം ഉണ്ടാക്കിയോ അതിന്റെ അവസരത്തിൽ തന്നെ ഇപ്പോഴും ആ ഓർമ്മ നമ്മളിൽ വലിയൊരു ചൈതന്യം ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന ഞാലിയാകുഴിയ ദയറയിൽ ഇപ്പോൾ എപ്പോഴും ആ പരിമളം ഇങ്ങനെ ഉയരുകയാണ്. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ അവിടുത്തെ അന്ത്യവാസികൾക്ക് ഇന്നും ദുഃഖമുണ്ടെങ്കിൽ പോലും ആ കബറിൽ നിന്ന് പുറത്തു വരുന്ന ആ പരിമള ചൈതന്യം എന്നും ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് അവിടെയൊക്കെയുള്ള ആളുകൾ ജീവിക്കുന്നത് എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അത് അവിടെയുള്ള ആളുകൾ മാത്രമല്ല, ആ പിതാവിന്റെ സ്മരണ നെഞ്ചിലേക്കുന്ന നമ്മളെപ്പോലുള്ള വിശ്വാസികളിലൊക്കെ ആ പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും നിഷ്കളങ്കമായ ആധ്യാത്മിക ശൈലിയുടെയും ഒക്കെ നല്ല അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മാർത്തോമാ ഭവനത്തിൽ ജനിച്ച് ഓർത്തഡോക്സ് വിശ്വാസം എന്തെന്ന് ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ് ആ ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ വലിയ വാക്കുകൾക്ക് അതീതമായി അതിന്റെ സൂക്ഷിപ്പുകാരനായിട്ട് ജീവിച്ച് ലോകം വിട്ട ഒരു ശ്രേഷ്ഠ പിതാവാണ് അഭിയന്യ ഇവാനസ് സെരിമേനി. ഒരുപക്ഷെ അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ ഈ പരിമിതമായ സമയങ്ങളൊന്നും പര്യാപ്തമാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. എന്നും നമുക്കൊക്കെ അദ്ദേഹത്തിന്റെ മധ്യസ്ഥത കാവലായിരിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്മരണ ആഴമായി ഹൃദയത്തിൽ പതിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പ്രാർത്ഥനയില് പ്രത്യേകിച്ച് നമ്മുടെ മെത്രാപ്പോലിത്ത തന്നെ ഒരുപക്ഷെ ആ ഒരു ജീവിത ശൈലിയെ വളരെ ശ്രദ്ധയോടുകൂടി അനുധാനം ചെയ്ത്, പക്ഷെ നമുക്കൊക്കെ അറിയാം നമ്മുടെ യുവാന സിനിമയെ കാണുന്നവർക്കൊക്കെ അറിയാം യുവാന സിനിമയുടെയൊക്കെ ഒരു നല്ല ക്വാളിറ്റിയും ആ പ്രാർത്ഥന ടച്ചൊക്കെ ആ തിരുമനസ് നമ്മൾ കാണുന്നുണ്ടെന്നുള്ളത് വലിയൊരു സത്യം തന്നെയാണ്. അത് തന്നെയാണ് എന്ന് നിലനിൽക്കുന്നത്, അത് തന്നെയാണ് യാഥാർത്ഥ്യമായിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ നമുക്കും അങ്ങനെ ഒരു അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും അഭിമാനവും അതിന് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ആഭ്യന്തരപ്പെടും പിതാവിനെ വളരെ സ്നേഹ ആദരവോടുകൂടി ഈ സമയത്ത് സ്മരിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനം ഘോഷിക്കുന്ന പ്രിയപ്പെട്ട ഐസക് പ്രകാശത്തിനാണ്. അറിയാമല്ലോ പലപ്പോഴും ആരെങ്കിലും കിട്ടാതാവുകയോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും അസൗകര്യമുണ്ടായി മാറുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ട അച്ഛനെയൊക്കെ ആശ്രയിക്കുന്നത്. വാസ്തവത്തിൽ രാവിലെയാണ് ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടത്, ഒരു മടിയും കൂടാതെ. അച്ഛൻ രാവിലെ തിരക്കിലായിരുന്നു. അഭിയന്യ ഗ്രിഗോർ സിനിമേനെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. എന്നിട്ട് പോലും ആ തിരക്കിനാളിലും ഒരു മടിയും കൂടാതെ ഏറ്റവും സന്തോഷത്തോടുകൂടി അച്ഛന് ഇത് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേർന്ന് നൽകാം എന്ന് സമ്മതിച്ചു. എല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോഴും അനുതാപത്തിന്റെ ഗീതം ദൈവസന്നിധിയിൽ പാടിക്കൊണ്ട് പ്രിയപ്പെട്ട അച്ഛന് ഇപ്പോഴും വചനത്തിന് ധ്യാനം നിർവഹിക്കുന്നതാണ്.
കൺമണി കാതുകളെയും കാക്കണമേ എന്നാധാരൻ
തിരുവചനത്തിൽ നിന്ന് വന്നിയ ഐസക് പ്രകാശകൻ ദൈവവചന നിർവഹിക്കുന്ന
ത്രിയേക ദൈവത്തിന്റെ ധന്യതിന്റെ നാമം മഹത്വപ്പെടട്ടെ. അഭിനന്ദനായ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത തിരുമേനി, വന്നിയ വൈദിക സഹോദരങ്ങളെ, അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, പുനരുദ്ധാനം ചെയ്ത രക്ഷകന്റെ സന്തോഷത്തിൽ പങ്കാളികളായിക്കൊണ്ട് ഹേവോറോ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് വീണ്ടും നമ്മൾ ഈ സൂബോറോ സംഗമത്തിൽ ഒത്തുചേരുന്നത്. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ ആമുഖ പ്രസ്താവനകളിലും സന്ദേശത്തിലും പ്രത്യേകമായി ഈ ദിവസങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ഭംഗിയായും വിശദമായും നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു രൂപരേഖ നൽകുവാൻ തക്കവണ്ണം ഇടയായി അത് നമ്മൾ ശ്രവിച്ചു എന്ന് ഞാൻ ബോധ്യപ്പെടുകയാണ്. രണ്ട് വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തികളെ സ്മരിച്ചുകൊണ്ടായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച കടന്നുപോയത്. ഒന്ന് പരിശുദ്ധ പാമ്പാടി തിരുമേനിയും ഒന്ന് കാലം ചെയ്ത അഭിനന്ദനായ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനി. ഈ പുണ്യപിതാക്കന്മാരുടെ പാവന സ്മരണ സഭയ്ക്കും വിശ്വാസ സമൂഹത്തിന് നന്മയ്ക്ക് മുഖാന്തരമാകട്ടെ എന്നും ആമുഖമായി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പുനരുത്ഥാന പെരുന്നാൾ സന്തോഷത്തോടെ നമ്മൾ അനുഷ്ഠിച്ചു. ചിലരൊക്കെ പറയുന്നത് ശ്രവിക്കുവാനിടയായി, നോമ്പ് പെട്ടെന്ന് കടന്നുപോയല്ലോ. മറ്റൊരാള് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ഉടനെ എങ്ങാനും അടുത്ത നോമ്പ് ഇനി ഉടനെ ഉണ്ടോ, അതോ കുറച്ച് കഴിഞ്ഞേ ഉള്ളോ? ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, വീണ്ടും 50 ദിവസം കഴിയുമ്പോൾ നോമ്പ് ദിവസങ്ങളുണ്ട്, അത് കഴിഞ്ഞ് ജൂൺ മാസത്തിൽ സ്ലീഹാ നോമ്പ് കടന്നു വരും എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും ഉണ്ട്, പിന്നെയും അത് വരുന്നുണ്ടോ എന്നുള്ളൊരു നോട്ടം കൃത്യമായിട്ട് അതിലൂടെ ലഭിച്ചു. ചിലർ പറയുന്നത് കേട്ടു, ചായ കുടിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി, അല്ലെങ്കിൽ മീൻ കഴിച്ചിട്ട് എത്രയോ ദിവസമായി. ഇങ്ങനെ ഓരോരുത്തർക്കും ഇത് കഴിഞ്ഞപ്പോൾ പല പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനുണ്ട്. ചിലര് പറയുന്നത് കേട്ടു, എന്റെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടി ഈ നോമ്പിന്റെ മധ്യത്തിലൂടെ ആ അനുഭവത്തിലൂടെ കടന്നുപോകുവാൻ. മഹാപുരോഹിതന്മാരുടെ, അഭിഷിക്തന്മാരുടെ, വിശ്വാസ സമൂഹത്തിന്റെ ഒക്കെ പ്രാർത്ഥനയുടെ തീക്ഷ്ണതയിലൂടെ ഒക്കെ കടന്നു പോകുവാനിടയായി. ഇതിലേത് ശരി ഏത് തെറ്റെന്ന് കണ്ടുപിടിക്കാനല്ല, ആശയങ്ങൾ ഇപ്രകാരം നമ്മൾ കേൾക്കുന്നു എന്ന് മാത്രം ഒന്ന് വിചിന്തനം ചെയ്യുവാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വേദഭാഗം പരിചയപ്പെടുത്തുവാനായിട്ട് മനസ്സിലേക്ക് കടന്നു വന്നത് ശമുവേൽ പ്രവാചകന്റെ 1 പുസ്തകം 24-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം. പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞത്, നീ എന്നേക്കാൾ നീതിമാൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. യഹോവ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാറിയും നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതായി ഇന്ന് കാണിച്ചിരിക്കുന്നു. ഈ വിഷയത്തിന്റെ പ്രാധാന്യവും പശ്ചാത്തലവും ഒക്കെ നമുക്ക് നിശ്ചയമായിട്ടും അറിയാമെന്നാണ് എന്റെ ഗൗരവമായ ചിന്ത. ശൗലും ദാവീദും വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലെ ശക്തമായ 2 കഥാപാത്രങ്ങളാണ്. ഇവരെ പലപ്പോഴും അറിയപ്പെടുന്നത്, പലപ്പോഴും നല്ല വേദപുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്നത് അവർ രാജാക്കന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരായിട്ടാണ്. ആദ്യത്തെ രാജാവായ ശൗൽ അദ്ദേഹത്തിന്റെ മകൻ രാജാവാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് മരണപ്പെട്ടതറിഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം ദാവീദ് ഈ ഒരു പ്രത്യേകമായ നിയോഗത്തിലേക്ക് കടന്നു വരുന്നത്. തന്റെ മുമ്പിൽ ശത്രുവായി തന്നെ കണ്ടുകൊണ്ട് കൊല്ലുവാൻ ആലോചന ചെയ്യുകയും ആളുകളെ സംഘടിപ്പിച്ചും യുദ്ധത്തിന്റെ കാഹം ഒഴുക്കുകയും ഒക്കെ കൊല്ലുവാനായിട്ട് ധാരാളം പ്രാവശ്യം ആഗ്രഹിച്ചെങ്കിലും തന്റെ മുമ്പിൽ വാളുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ കൊല്ലപ്പെടുവാനായിട്ട് ഒരു മുഖാന്തരം ഉണ്ടാക്കിയപ്പോൾ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ഒരു പര്യായമായി മാറിയ ദാവീദിനെ ഈ വേദഭാഗം പരിചയപ്പെടുത്തുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ സ്നേഹത്തിന്റെ ഊഷ്മളതയും തിളക്കവും തിരിച്ചറിഞ്ഞ ശൗൽ പറഞ്ഞ വാക്കാണ്, പിന്നെ അവൻ ദാവീദിനോട്, നീ എന്നേക്കാൾ നീതിമാൻ, ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഏറെ സമയം അസ്തമിച്ചു. ഇത് തന്നെയാണ് പുനരുദ്ധാനത്തിന്റെ സ്വർഗീയമായ സന്തോഷം. തെരഞ്ഞെടുക്കപ്പെട്ടവരും അവരോടൊപ്പം കൂടിയ സുഹൃത്ത് വലയവും അപ്പം തിന്നവരും അത്ഭുതം കണ്ടവരും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വറ്റുപോകാത്ത ഊഷ്മളതയിൽ നിന്ന് ധാരാളം പാനം ചെയ്തവരുമൊക്കെ ഒടുവിൽ കുരിശിൽ തറയ്ക്കുന്ന സന്ദർഭത്തിൽ ഒറ്റക്കെട്ടായിരുന്നു അവനെ കുരിശിക്കുക. കുരിശാരോഹണത്തിന്റെ വേദനയിൽ പെടയുമ്പോഴും കുരിശിന്റെ 7 മൊഴികളിൽ കൃത്യമായിട്ട് കർത്താവ് തന്റെ സ്നേഹത്തിന്റെ ഊഷ്മളമായ ഭാവം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണ്. അതിലും മനസ്സിലാകാത്ത മനുഷ്യൻ അത് അല്പം കൂടി മരിച്ചുവെന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി തന്നെ അടക്കം ചെയ്ത കല്ലറയിൽ ഒരു കല്ലുരുട്ടി വെച്ച് കാവൽക്കാരെ ഏൽപ്പിച്ചു മടങ്ങുന്ന രംഗവും അവിടെ കാണാം. അപ്പൊ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. ഇതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച രാജേഷ് അച്ഛൻ വ്യത്യസ്തമായ ഒരു ചിന്തയായിട്ട് ഇത് അവതരിപ്പിച്ചതാണ്. എന്തിനാണ് കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെട്ടത്, എന്തായിരുന്നു അതിന്റെ കാരണം, യഹൂദന്മാർ അപ്രകാരം ചെയ്യാനുള്ള മുഖാന്തരം എന്തായിരുന്നു. ആ ഭാഗത്തേക്ക് ഞാൻ ഇനി പോകുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അത് കൃത്യമായിട്ട് അച്ഛൻ ഗൗരവമായിട്ട് ആ വിഷയം അവതരിപ്പിച്ചതാണ്. എന്നാൽ മൂന്നാം ദിവസം കാണുന്നത് പ്രത്യാശയുടെ കിരണം. പ്രഭാതത്തിൽ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതീക്ഷ പോലെ ഒരു പ്രത്യാശയുടെ കിരണവുമായി കർത്താവ് ഉയരത്തെഴുന്നേറ്റു. അത് അണഞ്ഞുപോയ തിരികളെ പ്രകാശിപ്പിക്കുവാനും വെളിച്ചം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ലോകത്തിൽ വെളിച്ചത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുവാനുമുള്ള പ്രത്യാശയുടെ ഒരു കിരണമായിരുന്നു. ആ കിരണം നമ്മളിൽ ഉണ്ടെന്ന് കൃത്യമായി പരസ്പരം വ്യക്തമാക്കുവാനാണ് ക്രൈസ്റ്റ് ഈസ് റിസൻ, ഇൻഡീഡ് ഹീസ് റിസൻ, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പരസ്പരം പറയുന്നത്. ഒരു ചിയേക്കാൾ പരസ്പരമുള്ള കുശലം ചോദിക്കലിനേക്കാളൊക്കെ പവിത്രമായ ഒരു ആശയമാണ് ക്രിസ്തു. പ്രതീക്ഷയുടെ തിരുനാളമായ ക്രിസ്തു, പ്രത്യാശയുടെ പൊൻവെട്ടമായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ചിന്ത. ഞാൻ ഈ വിഷയം ദാവീദിന്റെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദാവീദിനെ അറിയപ്പെടുന്നത് ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. രാജാവായിരുന്നു, ഒരു കായിക അഭ്യാസിയായിരുന്നു, നർത്തകനായിരുന്നു, യുദ്ധവീരനായിരുന്നു, ആട്ടിടയനായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത രീതിയിൽ ക്വാളിഫൈഡ്, ഇന്നത്തെ രീതിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വാളിഫിക്കേഷൻ അല്ല, അതിനേക്കാൾ ദൈവം കൊടുത്ത ചില അചഞ്ചലമായ യോഗ്യതകളുടെ ഉടമസ്ഥനായിരുന്നു ദാവീദ്. ഈ ദാവീദ് തന്റെ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളിലൊക്കെ പല വ്യത്യസ്തമായ മാനുഷികമായ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട്. കുറവുകൾ വന്നിട്ടുണ്ട്, അനുദപിച്ച നിമിഷങ്ങളുണ്ട്, അനുതാപം കഴിഞ്ഞിട്ട് ഉണ്ടായ മാനസാന്തരം വളരെ കാവ്യാത്മകമായി രചിച്ചതൊക്കെ വേദപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ദൈവാനുഭവം എവിടെയെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ പിടിക്കുവാൻ തനിക്ക് ലഭിച്ച സന്ദർഭങ്ങളെ പക്വമായും ഉചിതമായും വളരെ ഭംഗിയായി ഉപയോഗിക്കുവാൻ ദാവീദിന് സാധിച്ചു. അവിടെയാണ് ദാവീദിന്റെ വിജയം. യൂത എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, യൂതയിലേക്ക് സാത്താൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ മനുഷ്യത്വവും അതുവരെ ലഭിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രകാശവും ഒക്കെ ഒരു നിമിഷത്തേക്ക് പണത്തിനു വേണ്ടി നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ പണത്തിനു വേണ്ടി തന്റെ രക്ഷകനെ നഷ്ടദായനെ ഒറ്റുകൊടുത്തു. അതിനുശേഷം പശ്ചാത്തപിക്കുമ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് എത്തി ഞാൻ ചാകുന്നത്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ദൈവം നൽകുന്ന പ്രതീക്ഷയും പ്രത്യാശയും സ്വീകരിക്കാൻ അവസരം തന്നപ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെടുത്തിയെങ്കിലും ഒടുവിൽ അതിനെ വീണ്ടെടുക്കുവാനായിട്ട് വലിയവനായ ദൈവം അവസരവും സാഹചര്യവും കൊടുക്കുമ്പോൾ അത് ഭംഗിയായിട്ട് ഉപയോഗിച്ചവനാണ് ദാവീദ്. പലപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ദൃഷ്ടാന്തത്തിലേക്ക്, ഒരു വിശദീകരണത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് നല്ല മനുഷ്യർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? ഈ ചോദ്യം എപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. ദൈവത്തിന് വേണ്ടി എല്ലാ കാര്യവും ചെയ്തിട്ടും എന്തുകൊണ്ട് ആ കുടുംബത്തിൽ ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ദൈവ വിഷയങ്ങളിൽ ഇത്രയും താല്പര്യം കാണിച്ചൊരു മനുഷ്യനെ എന്തിന് ദൈവം പെട്ടെന്ന് തിരികെ എടുത്തു, ദൈവത്തിന് വേണ്ടി ധാരാളം പണം ചെലവാക്കിയിട്ടും എന്തുകൊണ്ട് എനിക്ക് എന്റെ ബിസിനസ്സിൽ വ്യാപാരത്തിൽ നഷ്ടമുണ്ടായി, ദൈവ വിഷയങ്ങളിൽ ഞാൻ എപ്പോഴും വൈദികരോടും സഭയോടും കൂടെ ജീവിച്ചിട്ടും മരണം എന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു രോഗം, മാരണമായ രോഗത്തിൽ ഞാൻ അടിമപ്പെടാൻ എന്താണ് കാരണം? എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി മുന്നോട്ട് നടക്കുവാനുണ്ട്, പക്ഷെ തടസ്സങ്ങളാണ് ചുറ്റുപാടും കാണുന്നത്. സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളും ഉയരുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ നടുവിൽ ഒരു എഴുത്തുകാരൻ പറഞ്ഞ കഥ ഇങ്ങനെയാണ്. കഥയുടെ ആശയം നമ്മൾ ചിത്രീകരിക്കുമ്പോൾ കാര്യങ്ങളെ നമുക്ക് നല്ലതോ ചീത്തയോ എന്ന് വിധിക്കുവാൻ കഴിയുകയില്ല, നമുക്കതിനെപ്പറ്റി പൂർണ്ണമായ അറിവില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് കഥയുടെ ഒരു ആമുഖമാണ്.
പക്ഷെ എങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട കടമയാണ്, ഉത്തരവാദിത്വമാണെന്ന് പലപ്പോഴും നമ്മൾ അറിയാതെ ചിന്തിക്കാറുണ്ട്. ഒരാൾ ഒരു ദിവസം ഒരു ആൺ കുതിരയെ വാങ്ങി. കുതിരയെ കണ്ടിട്ട് ആ വ്യക്തിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു, നല്ല കുതിര. അടുത്ത ദിവസം കുതിര ഓടിപ്പോയി. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞു, അത് കഷ്ടമായിപ്പോയി. ആദ്യം പറഞ്ഞു നല്ല കുതിര, ഓടിപ്പോയപ്പോൾ പറഞ്ഞു അത് കഷ്ടമായിപ്പോയി. രണ്ടാഴ്ചയ്ക്ക് ശേഷം പെൺകുതിരകളുടെ ഒരു സംഘവുമായി ഈ കുതിര തിരിച്ചെത്തി. സുഹൃത്തുക്കളെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഇതൊരു നല്ല കുതിരയാ, അവൻ മിടുക്കനാണ്. അടുത്ത ദിവസം ഉടമസ്ഥന്റെ മകൻ, കുതിരയുടെ ഉടമസ്ഥന്റെ മകൻ കുതിരപ്പുറത്ത് കയറി. കുതിര വേഗതയിൽ ഓടാൻ തുടങ്ങിയപ്പോൾ കുതിരപ്പുറത്തിരുന്ന ഉടമസ്ഥന്റെ മകനെ തെറിപ്പിച്ച് താഴെ വീഴ്ത്തി. മകന്റെ ചുമലിലെയും കാലിലെയും എല്ലൊടിഞ്ഞു. കണ്ടു നിന്നവർ പറഞ്ഞു, അത് വളരെ കഷ്ടമായിപ്പോയി. സുഹൃത്തുക്കൾ പറഞ്ഞു, അടുത്ത മാസം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ആ സമയത്ത് ഉടമസ്ഥന്റെ മകന്റെ ചുമലെല്ലും കാലും പൊട്ടി പരിക്കേറ്റതിനാൽ യുദ്ധത്തിന് പോകേണ്ടി വന്നില്ല. അപ്പോഴും സുഹൃത്തുക്കൾ പറഞ്ഞു, ഇത് നന്നായി. ഒരു സംഭവത്തിന്റെ തുടർച്ച, ഈ കഥ വേണമെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം. അത് നന്നായി, അത് മോശമായിപ്പോയി, അത് നന്നായി, അത് മോശമായിപ്പോയി. ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ സംഭവം മാത്രം നമ്മളൊന്ന് വിലയിരുത്തിയാൽ മതി. ഓരോ പള്ളിയിലും പരസ്പരം വിളിച്ചു ചോദിച്ചിട്ട് എപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷ തീർന്നു എന്നുള്ളൊരു ചോദ്യം, അതെനിക്കൊന്ന് ലോകം ഉള്ളിടത്തോളം കാണും എന്ന എന്റെ വിചാരം. അപ്പൊ അത് യാമപ്രാർത്ഥനകൾ ഇങ്ങനെ സമയോചിതമായി നടക്കുകയും ധ്യാനാത്മകമായി ഗാനങ്ങൾ ആലപിക്കുകയും ധ്യാനാത്മകമായി ചിന്തകൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തൊരു പകൽക്കാലം രക്ഷകന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു ദിവസമായിട്ട് നമ്മൾ അതിനെ പരിഗണിക്കുന്നുണ്ടെങ്കിലും അത് എപ്പോൾ തീർന്നു എന്നുള്ളതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലര് ചോദിച്ചു, നിങ്ങളുടെ പള്ളി പ്രദക്ഷിണം നടന്നു? നടന്നു, പക്ഷെ ഞങ്ങളുടെ അവിടെ നടന്നില്ല. അതുകൊണ്ട് സമയം ഒത്തിരി ലാഭിച്ചു, ഞങ്ങളെല്ലാം അകത്തൂടായിരുന്നു. അടുത്തൊരു ചോദ്യത്തിനകത്ത് പറഞ്ഞു, അവിടെ എപ്പോഴാ തീർന്നു? ഞങ്ങൾക്ക് ഒരു ഒന്നൊന്നര ആയിരുന്നു. പ്രസംഗം കുറച്ചുകൂടെ നീട്ടാൻ ഞങ്ങൾ അച്ഛനൊരു കുറിപ്പ് കൊടുത്തു. അതുകൊണ്ട് അച്ഛൻ കുറച്ചും കൂടെ ഒരു ധ്യാനം കൂടെ അങ്ങനെ മൂന്ന് ധ്യാനം നടത്തി. അപ്പൊ കഞ്ഞി വെന്തപ്പോഴത്തേക്ക് ഞങ്ങളത് ഭംഗിയാക്കാൻ പറ്റി. മറ്റൊരാള് പറഞ്ഞു, ഞങ്ങൾ കൃത്യം കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോൾ മഴ നിന്നു. മറ്റൊരാള് പറഞ്ഞു, ഞങ്ങൾ കഞ്ഞി കുടിച്ച് എഴുന്നേക്കാൻ നേരം പേരുമഴയായിരുന്നു. ഇതെല്ലാം ക്രിസ്തുവിന് വേണ്ടി ഒരു ദിവസം എടുത്ത ത്യാഗത്തിന്റെ ദിവസങ്ങൾ നമ്മൾ വിശദീകരിച്ചപ്പോൾ ഉണ്ടായ അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഒന്നിനും ശരിയായ ദിശാബോധമോ അർത്ഥവ്യാപ്തിയോ അറിഞ്ഞുകൂടാ എങ്കിൽ തന്നെ നമ്മളിതെല്ലാത്തിനും മറുപടിയും അഭിപ്രായവും പറയുവാൻ മുൻപിൽ നിൽക്കുന്ന ആളുകളാണ്. ഈ കഥ എത്ര വേണമെങ്കിലും നമുക്ക് നീട്ടിക്കൊണ്ടുപോകാം. എങ്ങനെ നമ്മൾ അതിനെ കാണുന്നു എന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ആറ്റിറ്റ്യൂഡ്. ആ ഒരു മനുഷ്യന്റെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു, അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ കുശലാന്വേഷണങ്ങൾ പോലും അങ്ങനെയാണ്. കുശലം അന്വേഷിക്കുമ്പോൾ നമ്മൾക്ക് ആ ആൾക്ക് എന്ത് മനോഭാവത്തിലേക്ക് അയാളെ നയിക്കും, സങ്കടത്തിലേക്കായിരിക്കുമോ സന്തോഷത്തിലേക്കായിരിക്കുമോ എന്ന് വിചാരിക്കുന്നതിനേക്കാൾ ഉപരി മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം പെട്ടെന്ന് പുറപ്പെടും. ഇത് പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, നമ്മൾ അതിനെക്കുറിച്ച് പൂർണ്ണമായി ഉത്തരവാദിത്വത്തോടുകൂടി അത് ചിന്തിച്ച് ബോധ്യപ്പെടാത്തത് കൊണ്ടാണെന്നാണ് എന്റെ പ്രധാനപ്പെട്ട ചിന്ത. സങ്കീർത്തനക്കാരൻ 139 സങ്കീർത്തനത്തിൽ പറയുന്നു, എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ തന്നെ മെനഞ്ഞു, എന്റെ ദിനങ്ങൾ അവയിൽ ഒന്നുപോലും രൂപമെടുക്കും മുമ്പ് നിന്റെ പുസ്തകത്തിൽ എന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ദൈവമാണ് നമുക്ക് ജനിക്കുവാനും ജീവിക്കുവാനും അവസരം നൽകുന്നത്. പക്ഷെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധേയമായി തീരുമാനിക്കുവാൻ നമുക്കൊരവസരവും അർഹതയും ദൈവം തന്നിട്ടുമുണ്ട്. നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ദൈവജ്ഞാനം ഉപയോഗിച്ച് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ളൊരു ഭാഗ്യം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും ഈ വാക്യം വായിച്ച് ബോധ്യപ്പെട്ട നമുക്ക് ദൈവമാണ് ഈ ഒരു അവസരം ലോകത്തിൽ തന്നതെന്ന് പലപ്പോഴും മറന്നു പോകുകയാണ്. പരിശുദ്ധനായ പൗലോസ്ലിഹ റോമർ കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ വിഷയവും നമുക്ക് പരിചയമുണ്ടെങ്കിൽ തുടർന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ദാവീദ് തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്ന 3-4 കൊച്ചു പ്രമാണങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഇഷ്ടപ്പെടുകയാണ്. ഒരു 5 വിഷയങ്ങൾ പെട്ടെന്ന് അതിന്റെ തലക്കെട്ടുകൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഞാൻ ഇതിങ്ങനെ താരതമ്യപ്പെടുത്താനുള്ള കാരണം, ക്രിസ്തുവിനെ പിടിക്കപ്പെട്ടവനായി കുരിശിൽ തറയ്ക്കപ്പെട്ടവനായി കണ്ടതുപോലെ തന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ താരതമ്യപ്പെടുത്താൻ പറ്റും ദാവീദിന്റെ ജീവിതത്തെ. കൊല്ലുവാനായിട്ട് ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാക്കി, ആളുകളെ സംഘടിപ്പിച്ച് യുദ്ധത്തിന്റെ കാഹളം മുഴക്കി ശൗല് കൊല്ലാൻ നടക്കുമ്പോഴും തന്റെ മുമ്പിൽ കൊല്ലുവാൻ അവസരം കിട്ടിയപ്പോൾ ശൗലിനെ കൊല്ലാതെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പര്യായമായി മാറിയ ഒരു ദാവീദിനെ നമ്മൾ പരിചയപ്പെട്ടുവെങ്കിൽ, ദാവീദ് പഠിപ്പിക്കുന്ന 5 പ്രമാണങ്ങൾ. എ ഹാർട്ട് ഫോർ ഗോഡ് പ്രിപ്പേഴ്സ് അസ് ടു ബി യൂസ്ഡ് ബൈ ഗോഡ്. ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കണമെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെ അല്പസമയം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ സാധിച്ചാൽ നമുക്ക് ഇത് സംഭവിപ്പിക്കുവാനായിട്ട് സാധിക്കും. ദാവീദ് പ്രതിസന്ധിയുടെയും വിവേകശൂന്യമായ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. എന്നാൽ ധാരാളം താലന്തുകൾ ജന്മന ദൈവത്തിന്റെ കൃപയാൽ ലഭിക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ വീണ്ടും ദൈവത്തിലേക്ക് തിരികെ ചേരുവാൻ അവസരം കൊടുത്തപ്പോൾ തന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ മുമ്പിൽ വച്ച് ദൈവത്തെ പുനഃപ്രതിഷ്ഠിച്ചവനാണ് ദാവീദ്. നമ്മൾ ഈ 50 നോമ്പ് നോറ്റ് ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി ഭക്ഷണക്രമങ്ങളെല്ലാം ഫെബ്രുവരി മാസം 19-20 ആ ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ആ രൂപത്തിലേക്ക് മാറ്റി. നമ്മുടെ കൂടിക്കാഴ്ചകൾ, നമ്മുടെ സെലിബ്രേഷൻസ്, നമ്മുടെ ആഘോഷ പരിപാടികൾ, നമ്മുടെ സംഗമങ്ങൾ, വർത്തമാനങ്ങൾ ഒക്കെ ഫെബ്രുവരിയിലെ 2-ാമത്തെ ആഴ്ചയിലേക്ക് മാറ്റപ്പെടാനുള്ള സാധ്യതകൾ തെങ്ങി നിൽക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി പുനഃപ്രതിഷ്ഠിക്കുവാൻ, അതായത് ഈ 50 ദിവസം കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ പുനഃപ്രതിഷ്ഠിക്കുവാൻ നമുക്ക് സാധ്യമായോ? ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. 2, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് എക്വിപ്സ് അസ് ടു ഡു ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പദ്ധതികൾ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന പ്രചോദനങ്ങൾ നമുക്ക് ബോധ്യമാകണമെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മളൊരു പ്രസംഗത്തിന് നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ ഒരു കൂദാശയിൽ അതിൽ ആദ്യോടന്തം സംബന്ധിക്കേണ്ടതിന്റെ ആവശ്യം, ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ മുമ്പിൽ പോയിരിക്കണം. നമുക്കറിയാം, സൗന്ദര്യവർദ്ധക കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതുണ്ട്, ഒരു പാർലറിൽ പോയിരുന്ന് ചെയ്യാനുള്ളതുണ്ട്. ഒരു സർജറി നടക്കണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് വേണമെങ്കിൽ ചിലപ്പം ബ്ലേഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കാര്യങ്ങൾ കാണുമായിരിക്കാം. പക്ഷേ യഥാർത്ഥമായി ഒരു സർജറി വ്യക്തമായി ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായ സാഹചര്യമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളിട്ട് ചെല്ലണം. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മളെ കിടത്തണം. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അതുപോലെ നമ്മളെ തന്നെ ഒരുക്കി കൊടുക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് നമ്മൾ വളരണം. ഈ കാലഘട്ടത്തിലൊക്കെ പ്രസംഗം നീണ്ടുപോയ ഉടനെ പറയും, പക്ഷെ അത് നീണ്ടുപോയി, പക്ഷെ എന്തോ പ്രസംഗിച്ചെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയയില്ല. ഈ വർഷത്തെ ധ്യാന പ്രസംഗം കഴിഞ്ഞപ്പോഴും അച്ഛാ ഒരു പ്രസംഗം ഭയങ്കര നീണ്ടുപോയി, മറ്റേത് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തോ പ്രസംഗിച്ച്, അത് ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു അച്ഛാ, ഞാൻ അന്നേരം വന്നിട്ടില്ല. പിന്നെ ആര് പറഞ്ഞു? ഇവിടെ നിന്നവര് പറഞ്ഞു. അപ്പൊ ദുഃഖവെള്ളിയാഴ്ചയുടെ മറ്റൊരാകത്തുകയാണ് പ്രസംഗം നീണ്ടുപോയോ കുറഞ്ഞുപോയോ. പക്ഷേ ഈ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ധ്യാനങ്ങൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാനുള്ള ഒരവസരത്തെ ഒരുക്കുന്ന രംഗം കൂടിയാണ്. 3, ഇറ്റ് ഈസ് ബെറ്റർ ടു ഫിയർ ഗോഡ് ദാൻ ടു ബി 9 feet ടോൾ. നമ്മൾ യഥാർത്ഥത്തിൽ ഭയക്കുന്നത് ആരെയാണ്? മനുഷ്യനെയാണോ? സമൂഹത്തെയാണോ? അതോ അയൽക്കാരെയാണോ? അതോ നമ്മുടെ സഹോദരങ്ങളെയാണോ? അതോ ദേവാലയത്തിൽ വരുന്ന നമ്മുടെ ഇടവക അംഗങ്ങളെയാണോ? അതോ ഏതെങ്കിലും മേഖലകളിൽ പെടുന്ന ലീഡേഴ്സ് അവരെയാണോ? അതോ യഥാർത്ഥത്തിൽ ദൈവത്തെയാണോ? ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ചിന്തിച്ചാൽ അത് അസ്വാഭാവികത അല്ലെങ്കിൽ ഇമ്പോസിബിൾ എന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് വരുന്നതെങ്കിൽ ദൈവത്തിന്റെ മുമ്പിലാണ്, ദൈവത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യത്തിൽ ദാവീദ് ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് തന്നേക്കാൾ ആചാനബാഹുവായ ഒരു മനുഷ്യനെ കല്ലും കവിണയും കൊണ്ട് കൃത്യമായിട്ട് നെറ്റിയിലെയ്ത് അവനെ താഴെ ഇടുവാനായിട്ട് സാധിച്ചു. നമ്മൾ ഭയക്കേണ്ടുന്നത് ദൈവത്തെയാണ്. ദൈവത്തോടുള്ള ഭയം നമുക്ക് എത്രമാത്രം ഉണ്ട് എന്നും കൂടെ ശാന്തമായിട്ട് ചിന്തിക്കാൻ ഈ ദിവസത്തെ നമ്മൾ മാറ്റിവെക്കുക. 4, the glory of David is not David at all, it is Jesus Christ. ദാവീദ് ഈ വിഷയങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴും ഇതിന്റെ മഹത്വം ദാവീദിന് ആവശ്യമായിട്ട് തോന്നിയില്ല. നമ്മളൊക്കെ ഒരു കാര്യം ചെയ്താൽ നമ്മുടെ പേരൊന്ന് വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ, അല്ലെ പത്രത്തിൽ അതിന്റെ ഒരു പടം വന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ ചുമതലപ്പെട്ടവരെയൊക്കെ വിളിക്കുമ്പം അതിൽ ഒരാള് വന്നില്ല എങ്കിൽ, അദ്ദേഹത്തിന്റെ ചിത്രം തെളിഞ്ഞിട്ടില്ല എങ്കിൽ, ചിത്രം തെളിയുമ്പോൾ അതിന്റെ കൺപോളെ അടഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് ചിത്രം വന്നതെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട വഴക്കുകൾ സങ്കീർണമായ സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും എണ്ണി എണ്ണി കണക്ക് പറയാനായിട്ട് നിൽക്കുമ്പോൾ, ദാവീദിന്റെ ജീവിതത്തിൽ എണ്ണമില്ലാത്ത നന്മകളെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ദാവീദിന് ഒരു ബോധ്യമുണ്ടായിരുന്നു. ഈ തന്ന ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളൂ. നമ്മളെപ്പോഴും അഭിനന്ദനം, അത് ഒരു മാനസിക ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാ മനുഷ്യന്റെ. എപ്പോഴും ഒരു അപ്രീസിയേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു മാനസിക തലം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ചിലരൊക്കെ പറയും, അച്ഛാ എന്റെ പേര് പറയരുത് എന്ന് പറയും. അത് എന്തിനാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പേര് പറയാന്, അവരെ കൃത്യമായിട്ട് കാണുമ്പോഴേ നമുക്കറിയാം, അച്ഛാ ഞാൻ ഇപ്രാവശ്യം ഇന്ന കാര്യം ചെയ്തേക്കാം, പക്ഷെ എന്റെ പേര് പറയരുത് കേട്ടോ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം നാട്ടി വെച്ച് ഇതങ്ങ് പച്ചയായിട്ട് അങ്ങ് വിശ്വസിച്ചിട്ട് ഞാൻ പേര് പറഞ്ഞില്ല. അപ്പൊ ആ മനുഷ്യൻ പ്രതീക്ഷയോടെ ഇരിക്കുമായിരുന്നു, അച്ഛൻ ഈ വാക്കൊന്ന് പറയും, എന്നെ ഭംഗിയായിട്ടൊന്ന് അവതരിപ്പിക്കും. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞതായതുകൊണ്ട് ഞാൻ ഈ വിഷയം ശ്രദ്ധേയമായിട്ട് എടുക്കാതെ അതങ്ങ് ഒഴിവാക്കി. പക്ഷെ ഇറങ്ങി വന്നപ്പോൾ ആ മനുഷ്യന്റെ ഭാര്യ പറഞ്ഞു, വെച്ചാ ഞങ്ങളുടെ അച്ചായന് അതൊക്കെ ഇഷ്ടമായിരുന്നു, അച്ഛൻ ഒന്ന് പറയേണ്ടതല്ലായിരുന്നു. പുള്ളി വൈകിട്ട് വന്ന് എന്നോട് ചോദിച്ചു, പിന്നെ അച്ഛനത് പറയൂന്നൊക്കെ ഞാൻ പറയണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ എന്നാലും ഒന്ന് അറിയേണ്ട ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഈ അപ്രീസിയേഷൻ എന്നുള്ളൊരു കൊച്ചു ചിന്ത ഒളിഞ്ഞും തെളിഞ്ഞും കണ്ടപ്പോണ്ട്. പക്ഷെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലഭിച്ചതായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകിയതാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്തതിനൊന്നും അഭിനന്ദനം സ്വീകരിക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കർത്താവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ കുറിച്ച് നമ്മുടെ പുകഴ്ത്തലുകളല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എന്റെ പ്രാർത്ഥന ശ്രദ്ധേയമായി കേൾക്കണമേ. അപ്പൊ ഒരു ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവും, അപ്പൊ സാധാരണ കർത്താവിന് പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും ഇല്ലെന്നൊരു തോന്നലുണ്ടാവും. നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ പോലും ഉണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച് കേൾക്കണമേ. അതിന് ചിലപ്പോൾ അതിന്റേതായ വ്യാഖ്യാനങ്ങളൊക്കെ കാണും. തിരുമേനി നമ്മളോടൊപ്പം ഉണ്ടല്ലോ, തിരുമേനി പറഞ്ഞു തരുമെന്ന് എന്റെ വിചാരം. പക്ഷെ എന്റെ ബലഹീനമായ ചിന്തയിൽ നമ്മൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു വാക്കുകളിലൂടെയൊക്കെ ദൈവത്തെ പ്രകീർത്തിക്കുന്നതിനേക്കാൾ വലുത് ദൈവത്തോടുള്ള ആത്മബന്ധത്തിൽ നമ്മൾ ആയിരിക്കുക. അതിൽ ദാവീദ് വിജയിച്ചു. ഏറ്റവും ഒടുവിൽ, സിൻ ക്യാൻ ബ്രിങ് ഹൊറിബിൾ കോൺസിക്വൻസസ് ബട്ട് സിൻ ക്യാൻ ബി ഫോർഗിവൻ. പാപം നമ്മളെ പലപ്പോഴും വലിയ പ്രതിസന്ധിയിലേക്കും ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത പാപത്തെ വെറുക്കാനും പാപിയെ സ്നേഹിക്കാനും പഠിപ്പിച്ചതാണ്. അതിൽ കൃത്യമായി അവകാശം പരിപൂർണമായി ലഭിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. പാപം ചെയ്തു, കുറവുകളിലൂടെ ഒക്കെ കടന്നുപോയി, പക്ഷെ ദൈവത്തെ അറിയുവാൻ ദൈവം അവസരം കൊടുത്തപ്പോൾ, അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ, ആ ദാവീദ് കൃത്യമായിട്ട് അചഞ്ചലമായ തന്റെ ഭക്തിയും സ്നേഹവും പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ പട്ടണത്തിന്റെ പേരാണ് സിറ്റി ഓഫ് ഡേവിഡ്. അതാണ് പിൽക്കാലത്ത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്ഥാനം പിടിക്കുകയും ഇന്ന് മൗണ്ട് സയൻ എന്ന മൗണ്ട് സിയോൻ എന്നറിയപ്പെടുന്ന ഒരു വലിയ വിസ്തൃതമായ സ്ഥലത്തിൽ മൂന്ന് മതങ്ങളുടെ സംഗമ സ്ഥലമായി പ്രധാനപ്പെട്ട സ്ഥലമായി ഇന്നും ലോകത്തറിയപ്പെടുന്ന ഹോളിലാൻഡ്, ജെറുസലേം എന്ന് പറയുന്ന ദൈവത്തിന്റെ നഗരം, അത് ദാവീദിന്റെ കാലഘട്ടത്തിൽ ദൈവ നഗരമായ അല്ലെങ്കിൽ ദാവീദിന്റെ പട്ടണമെന്ന് അറിയപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. യഹൂദന്മാർക്കും മുസ്ലിങ്ങൾക്കും ഏറ്റവും പ്രധാനമായ ക്രിസ്ത്യാനികൾക്കും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ഇത് മാറ്റപ്പെടുകയാണ്. അപ്പോൾ അന്ന് ദാവീദ് ചെയ്തുപോയ കുറവുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ കുറവിനെ കുറിച്ച് അനുദവിച്ച് പശ്ചാത്തലിക്കുമ്പോൾ ദാവീദിനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞു. ഈ അഞ്ച് കാര്യങ്ങളിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിയത്, സ്നേഹം അളവ് കൂടാതെ പങ്കുവെക്കുവാനായിട്ട് ദൈവം നൽകിയ ഏറ്റവും വലിയൊരു വികാരം, ആ വികാരത്തെ പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ അതിനെക്കുറിച്ച് അറിവില്ല എങ്കിലും വ്യത്യസ്തമായ ചിന്തകൾ പുലർത്തി നമ്മുടെ മനോഭാവത്തെ പരിചയപ്പെടുത്തുമ്പോൾ പലർക്കും അത് സന്തോഷത്തെക്കാൾ സങ്കടത്തിലേക്ക് അവരെ നയിക്കാറുണ്ട്. ദാവീദ് നമ്മളെ പഠിപ്പിച്ച ഈ അഞ്ച് കാര്യങ്ങളോടൊപ്പം നമ്മൾ ഓരോ മനുഷ്യരോടും സംസാരിക്കും, എല്ലാം അളന്നു നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ചിന്തയെങ്കിലും മനസ്സിൽ വെക്കുക, കർത്താവ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്രകാരം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാറുണ്ടോ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കൂട്ടുകെട്ടിൽ ഞാൻ ചെന്ന് കൃത്യമായിട്ട് അകപ്പെടാറുണ്ട്, എന്റെ ജീവിതത്തിൽ ദുരനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടില്ലേ, ഇപ്പോൾ അത് ചിലതെങ്കിലും നന്മയ്ക്കായിട്ട് മാറാൻ ഇടയായിട്ടില്ലേ, എന്റെ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാൻ തന്ന അവസരങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ, അനുദിക്കുവാൻ തന്ന അവസരം കൃത്യമായിട്ട് ഞാൻ ഉപയോഗിച്ചുവോ, നിന്നെ പുണരുവാനും നിന്നെ എന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാനും ലഭിക്കപ്പെട്ട ഈ വലിയ നോമ്പിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ കൃത്യമായും നീ എന്റെ ഉള്ളിൽ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു, ഒരു പുനരുദ്ധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ കിടക്കുന്ന നടന്നുകൊണ്ടിരുന്ന ഒരാള് കിടക്കുന്നു, ആ കിടക്കുന്ന ആള് വീണ്ടും ഉദ്ധാനം ചെയ്യുന്നു, പുനർ ഉദ്ധാനം. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉദ്ധാനം ചെയ്ത ക്രിസ്തു, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു. ഇതാണ് മലയാള ഭാഷയാണ് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന നിർവചനം. അങ്ങനെയുള്ള ക്രിസ്തു എന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ഈ ചിന്തകൾക്കൊക്കെ ഒരു സ്ഥാനം ഉണ്ടാകട്ടെ. ദാവീദിനെ കേവലം ഒരു രാജാവായിട്ടോ കവിയായിട്ടോ നർത്തകനായിട്ടോ സംഗീതജ്ഞനായിട്ടോ ആട്ടിടയനായിട്ടോ കാണുന്നതിനപ്പുറമായി ദൈവത്തെ അറിയുവാൻ അവസരം കൊടുത്തപ്പോൾ കൃത്യമായി അറിഞ്ഞു, അത് ലോകത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തൊരു മനുഷ്യൻ. ഇത് പറയാൻ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നട്ടെ. വലിയവനായ ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് നമ്മളൊക്കെ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബിലഹീനനായ എന്റെ വാക്ക് പൂർണ്ണമാക്കി.
ദാവീദ് രാജാവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ കർത്താവിന്റെ മനുഷ്യാവതാര ശുശ്രൂഷയുടെ ഏറ്റവും പ്രസക്തമായ അനുഭവമാകുന്ന മരണത്തെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ചിന്തയെ ഒരു പുതിയ ദിശാബോധത്തിലേക്ക് പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകളിൽ കൂടി നയിക്കുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പുനരുത്ഥാന പെരുന്നാളിന്റെ ഏറ്റവും സന്തോഷകരമായ നല്ല നിമിഷങ്ങളെ ഭക്തിയോടുകൂടി നമ്മൾ ആസ്വദിക്കുകയും അതിന്റെ വിചിന്തനങ്ങളെ ഒക്കെ നമ്മളിങ്ങനെ ഉരുവിടുന്നതിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിൽ മനനം ചെയ്യുന്നതിന്റെ ഈ നിമിഷങ്ങളിൽ ആത്മീയ ജീവിതത്തെ കുറെ കൂടെ വിശുദ്ധിയിൽ ചേർത്ത് വെക്കത്തക്കവണ്ണം നല്ല ചിന്തകളെ അച്ഛന് വേദപുസ്തകത്തിലെ ചില അനുഭവങ്ങളിൽ കൂടി, പ്രത്യേകിച്ച് ദാവീദ് രാജാവിന്റെ ജീവിതാനുഭവങ്ങളിൽ കൂടി, അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നതിൽ തീർച്ചയായിട്ടും അത് സന്തോഷമുണ്ട്. അത് കൂടുതൽ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തക്കവണ്ണം നമുക്കിടയാവട്ടെ. പ്രത്യേകിച്ച് എനിക്ക് അച്ഛൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും ഒരു പക്ഷേ അച്ഛനെ പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് അത് പറഞ്ഞ ശരി വന്നത് വെള്ളിയാഴ്ച ശുശ്രൂഷ ഓരോ പള്ളികളിലും കഴിയുമ്പോഴാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത് എപ്പോൾ കഴിഞ്ഞു എന്നാണ്. എല്ലാവരുടെ ജോലി എപ്പോൾ കഴിയും, എല്ലാവർക്കും ആദ്യം അറിയേണ്ടത് എപ്പോൾ കഴിഞ്ഞു എപ്പോൾ തുടങ്ങി. ഏതെങ്കിലും ഞങ്ങളുടെ പള്ളിയിൽ നാല് മണി ഞങ്ങളുടെ രണ്ടായപ്പോഴത്തേക്ക് കഴിഞ്ഞു. ഇത് അച്ഛനത് പിന്നെ പറയുന്നത് ഇതൊരു സത്യമാണ്. ചിലരൊക്കെ ഈ കൂടുതൽ സമയം എടുക്കുന്നതിൽ ആസ്വദിക്കുന്നവരുണ്ട്, ചിലരൊക്കെ കൂടുതൽ സമയം എടുക്കുന്നതിൽ പരിതപിക്കുന്നവരുണ്ട്. പക്ഷെ ഈ സമയത്തിന്റെ ദൈർഘ്യങ്ങളെക്കാളൊക്കെ അപ്പുറം അച്ഛൻ പറഞ്ഞതുപോലെ ഓരോ ശുശ്രൂഷകളും എന്നിൽ എന്തുമാത്രം ആത്മീയമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കി, അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ കക്ഷാനുഭവ ദിനങ്ങളിൽ ആ സംഭവങ്ങളെയൊക്കെ കോറിയെടുത്തുകൊണ്ട് ദാനരൂപത്തിലും വാശി രൂപത്തിലും ഒക്കെ നമ്മൾ ഈ ആരാധന അർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ നമ്മൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതിനെ പറ്റി എത്ര പേര് ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അച്ഛാ കൃഷ്ണാനുഭവം ഏറ്റവും ഇഷ്ടപ്പെട്ടുന്ന ദിവസം ദുഃഖവെള്ളിയാഴ്ച ആരാധനയാണ്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസം ദുഃഖവെള്ളിയാഴ്ച ആരാധന ദിവസം. അതിന് പറഞ്ഞൊരു ചിലർ പറഞ്ഞൊരു കാര്യം, അന്നത്തെ പാട്ടുകളൊക്കെ ചില പ്രത്യേക സന്തോഷമാണ്. അപ്പൊ ഒത്തിരി പേര് സന്തോഷിക്കുന്നത് ഞാൻ ഒരിക്കലും ഒക്കെ നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ ഈ ആ പാട്ടിന്റെ ട്യൂണിലും അത് സംവിധാനങ്ങളിലും. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ അപ്പുറമായി നമ്മളെ കുറെ കൂടെ അത് ലഭിക്കുന്ന ചില ആത്മീയ ബോധ്യങ്ങളും തിരിച്ചറിവുകളും അതെന്റെ ജീവിതത്തിൽ അത്രമാത്രം ആത്മീയ പക്വത ഉളവാക്കാൻ തക്കവണ്ണോടെ ആക്കുന്നുണ്ടെന്നുള്ളൊരു ഒരു ചിന്തയൊക്കെ വരികയാണെങ്കിൽ എനിക്ക് ഒന്ന് കുറെ കൂടെ ഒക്കെ നമുക്ക് നല്ലതായിരിക്കും. നമ്മുടെ ജീവിതത്തെ കൂടെ സ്വാധീനിക്കുന്നത് അങ്ങനെയുള്ള ആ തരത്തിലുള്ള ഒരു അന്വേഷണത്തിന്റെ പശ്ചാത്തലമായിരിക്കും പലപ്പോഴും നമ്മളെ കുറെ കൂടെ ഒക്കെ വിശുദ്ധരാക്കുന്നതും. എന്തു തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു ഈ കഥാനുഭവാഴ്ച ദിനങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ദിവസങ്ങള് ജീവിതത്തിൽ അത്ര മനോഹരമായ ദിവസങ്ങളാണ്. വ്യക്തിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, കാരണം മറ്റുള്ള ദിവസങ്ങളെക്കാളൊക്കെ ഒരു ഭക്ഷണം നിയന്ത്രിച്ച് ജീവിത ശൈലികളെ ഒന്ന് പ്രത്യേക രീതിയിൽ ക്രമപ്പെടുത്തി, ഒരുപക്ഷെ അപരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് പോലും ഒരു കൊളുത്തിട്ടുകൊണ്ട് അല്ലെങ്കിൽ നിയന്ത്രണം ഇട്ടുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കാനൊക്കെ ഒക്കെ നമ്മളുടെ ഒരു ഉൾബോധം നൽകുന്നുണ്ട്. അങ്ങനെ സാധാരണ ദിവസങ്ങളെ പോലെ പറയരുത്, അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ പ്രവർത്തിക്കരുത്, ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ അകത്തുനിന്നൊരു എന്താ പറയുന്നത് ഒരു തള്ളല്, ഒരു സ്പിരിച്വൽ ഫോഴ്സ് നമുക്കുണ്ടാക്കി തരുന്നുണ്ട്. അത് നമ്മുടെയൊക്കെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും. ഒരു പക്ഷേ ഞാൻ ഇതൊക്കെ ഈ നോക്കുന്ന ആളുകളാക്കി പറഞ്ഞു കേട്ടോ. അപ്പൊ അല്ലാത്തവർക്കിപ്പം ഇങ്ങനെയുള്ള വലിയ പ്രത്യേകതകളൊന്നും തോന്നാറില്ല. പക്ഷെ ഈ ജനങ്ങളെയൊക്കെ ഗൗരവത്തോടെ കാണുന്ന ആളുകളുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു വിചാരബോധത്തെ പറ്റിയാണ് പറയുകയുണ്ടായത്. തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ജീവിതത്തെ നാം അറിയാതെ തന്നെ നമ്മുടെ ചിന്തകളെയൊക്കെ ഒത്തിരി സ്വാധീനിക്കാറുണ്ട്, നമ്മുടെ വിചാരങ്ങളെയൊക്കെ. അത് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ സാധാരണ ലോകത്തിലേക്ക് നമ്മൾ വന്നാൽ പോലും ഇതിൽ നിന്ന് ലഭിച്ച ചില വെളിച്ചങ്ങളൊക്കെ അത് അണയാതെ നമ്മുടെ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ഒക്കെ ഇങ്ങനെ കട്ടണഞ്ഞു പോകാതെ കുറെയൊക്കെ നിൽക്കുന്നുണ്ട് ഒരു ബോധ്യം. അത് നിൽക്കട്ടെ. അത് വ്യക്തി ജീവിതത്തിൽ മറ്റുള്ളവർക്കും ഒക്കെ നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ അത് പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാനൊക്കെ അതിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു കൊണ്ട് പ്രിയപ്പെട്ട അച്ഛനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ വളരെ ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞപ്പോഴും ഒരു മടിയും കൂടാതെ നമ്മുടെ ചിന്തോദ്ദീപകമായ ഒരു ആശയം പകർന്ന് നമ്മൾ അനുഗ്രഹിച്ചതിലുള്ള സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അഭിത തിരുമനസ്സോടില്ലാത്ത ഒരു വാക്ക് പറയാനുണ്ടോ തിരുമേ?
എല്ലാവരോടും ബഹുമാനപ്പെട്ട പ്രകാശത്തിനോട് എസ്പി പ്രകാശത്തിനോട് പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. കാൽവരി കുരിശിൽ നമുക്കായ സ്നേഹം പങ്കുവച്ച യേശുനാഥന്റെ ആ സ്നേഹത്തെ കുറിച്ച് ദാവീദ് രാജാവിനുമായിട്ട് കണക്ട് ചെയ്താണ് അച്ഛൻ നമ്മോട് അറിയിച്ചത്. ഈ പുനരുദ്ധാനം നമുക്ക് പ്രത്യാശ നൽകുന്ന വലിയൊരു അനുഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭാരത പാരമ്പര്യത്തിൽ പറയുന്ന പോലെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്കും, യഥാർത്ഥമായ സമാധാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആ സ്നേഹത്തിന്റെ പങ്കുവെക്കലാണ് ഈ പുനരുദ്ധാനം നമുക്ക് നൽകിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ആ ഒരു അനുഭവം, സ്നേഹത്തിന്റെ പങ്കുവെക്കൽ, യഥാർത്ഥമായ ത്യാഗത്തിന്റെ പങ്കുവെക്കലാക്കി തന്നെ അത് യഥാർത്ഥമായി അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. അപ്പൊ മുതലോട്ട് അച്ഛൻ ഓർപ്പിച്ചതുപോലെ എന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചു കേൾക്കണമേ എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. നമ്മള് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം എന്നുള്ളത് ഭക്തന്റെ ഒരു ആഗ്രഹമാണ്. തമ്പുരാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ ഒരു ആഗ്രഹം ഞാൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമായി പറയുകയാണ്. എന്നെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണെ എന്ന് പറയുന്ന ഭക്തന്റെ ഒരു ആഗ്രഹത്തെ അവിടെ വ്യക്തമാക്കുകയാണ് ആ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നുണ്ട്. തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. സ്നേഹത്തിലൂടെ തമ്പുരാന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി അതിനോട് നമ്മൾക്ക് എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുമെന്നൊരു ചോദ്യം കൂടിയാണ് ബഹുമാനപ്പെട്ട ഐസക്കജൻ നമ്മളെ ഓർപ്പിച്ചത്. തീർച്ചയായും ഈ പുനരുദ്ധാനത്തിന്റെ നാളുകളിൽ ആ സ്നേഹം പങ്കുവെക്കുവാനും ദൈവികരായി ജീവിപ്പാനും എല്ലാവർക്കും കൃപ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടും നേതൃത്വം കൊടുക്കുന്ന എല്ലാവരോടും, പ്രത്യേകം പങ്കാളികളാകുന്ന എല്ലാവരോടും പ്രത്യേകമായ സ്നേഹവും നന്ദി അറിയിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ സന്തോഷവും പ്രത്യാശയും എല്ലാവർക്കും ഉണ്ടാകും എന്നൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ പേരുകൾ സൂസൻ, ജോൺ, സാറാമ, സുനിൽ, ലൊറൈൻ. ലൊറൈനെ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കുക. ലൊറൈൻ, ലീലാമ ജോൺ, അജി ഡാനിയൽ, എൽസ, ഈശോ, എലിസബത്ത്, ജോസ്, ഏലിയാമ, ലിജിമോൾ പൗലോസ്, ബിജു, ജോർജി ജോർജ്, രാജു, ഷാജി, ജോസ് അടൂർ, സുനിൽ, ദേവിക്കുട്ടി, ടൂസി, ജേക്കബ്, ഗ്രേസി, സജി ആൻഡ് റൊഹാൻ, ഷാനട്ട്, സോനു, ടൂസി, രാജു, ജോസ് ആൻഡ് ഷാജി, ലിസി, സാറാമ, ആലിസ് ജോസഫ്, ജിന്നി, ലളിത, ശാന്തി, ഫാൻസി, ജോയൽ, ജോയൽ ജോർജ് മാത്യു, മോളി, സേറ, ടോബി, കുഞ്ഞുമോൻ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയില് രോഗികളായിട്ടോ പ്രയാസം അനുഭവിക്കുന്നതായിട്ടോ ഉണ്ടെങ്കിൽ, അതുപോലെ തമ്പിയങ്കിൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ ഈ സമയത്ത് ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയുടെ സ്വരം അത് ആരാധനയിലും ആഘോഷങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ ഞങ്ങൾക്ക് നേടിയെടുത്ത് അതൊരു ആത്മനിർവൃതിയിൽ ആത്മീയ സ്വസ്ഥതയിൽ ഞങ്ങളുടെ ദിവസങ്ങളെ വീണ്ടും ഞങ്ങൾ കഴിച്ചുകൂട്ടുന്നു. ഓരോ നിമിഷവും വളരെ അത്ഭുതകരമായി ആ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ താങ്ങുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. എന്നും ആ കൃപയുടെ നിറവിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് പുനരുദ്ധാനം ചെയ്ത് ഈ പ്രപഞ്ചത്തെ രക്ഷയുടെ സാധ്യതയിലേക്ക് നയിച്ചതുപോലെ ആ രക്ഷയ്ക്ക് ജീവിതത്തിന്റെ വിശുദ്ധിയിലും പ്രാർത്ഥനാ നിമിഷങ്ങളിലും ഒക്കെ പങ്കാളികളാകാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി പേര് പറഞ്ഞ എല്ലാവരെയും ഓർക്കുന്നു, അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമേ. മാനസിക നൊമ്പരങ്ങളിലും ശാരീരിക അസ്വസ്ഥതകളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവരുടെ മനസ്സ് നിരാശയിലേക്ക് വീണ് പോകാതെ പ്രത്യാശയുടെ അനുഭവം കണ്ടെത്തുവാൻ സഹായിക്കണമേ. വേറൊരു പ്രതിബന്ധങ്ങളിലും പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് നമ്മുടെ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബോധ്യം എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ച് ആത്മീയം മുന്നോട്ട് പോകാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ വേദനയിലും രോഗമുളവാക്കുന്ന ഭയവും അത് മൂലമുണ്ടാകുന്ന പലതരമായ പ്രയാസങ്ങളും ദൈവം അവരൊക്കെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഓരോ നിമിഷവും സ്വർഗത്തിലെ പിതാവിന്റെ വാത്സല്യമുള്ള സ്പർശനം രുചിച്ചറിയുവാൻ ദൈവത്തിന്റെ മക്കളെ പരിശുദ്ധാത്മാവിൽ ബന്ധിപ്പിക്കണമേ. ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരുടെ കരങ്ങളിലും ഒക്കെ ശക്തി പ്രവഹിക്കണമേ. ഒറ്റവര് വേർപെട്ട ദുഃഖം അനുഭവിക്കുന്ന ദൂരം കുടുംബങ്ങൾ എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണം ദൈവമേ. അവരുടെ വേർപാടറിയാതെ വണ്ണം, ആ ശൂന്യത അറിയാതെ വണ്ണം അങ്ങയുടെ സാന്നിധ്യം അവരെ അത് പൂർണ്ണതയിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വാർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് വാഴ്ത്തി ദൈവഭയമുള്ള മക്കളായിട്ട് വാർത്തണമേ. യുവാക്കന്മാർ യുവതികളെയും ചെറുപ്പക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവൻ നയിക്കുന്ന മാതാപിതാക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ ഓർക്കുന്നു. ഈ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പ്രതികളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെ ഓർക്കുന്നു. ജോലി ചെയ്യുന്നവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയും എന്ന നേതൃത്വം നൽകുന്ന ബാവാതിരിമേനിയും എല്ലാ തിരുമേനിമാരെയും ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. അങ്ങയുടെ ഇഷ്ടം മനസ്സിലാക്കി ദൈവജനതയെ നയിക്കാൻ ആവശ്യമുള്ള ആത്മീയ തിരിച്ചറിവും ബോധ്യവും ഒക്കെ നൽകണമേ. പ്രത്യേകിച്ച് സഭയും സഭാപിതാക്കന്മാരെയും ഒക്കെ അവഹേളിക്കാൻ താല്പര്യപ്പെട്ട് നടക്കുന്ന പൈശാചിക തിന്മയിൽ നിന്നൊക്കെ പിതാക്കന്മാരെ സംരക്ഷിക്കണമേ. സഭയിലെ ആത്മീയ സുഖരുടെയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. സഭയിലെ എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടാങ്ങ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണം. ഇത് സംബന്ധിക്കുന്നവരും നേർത്തുന്നവരെല്ലാം അവിടുന്ന് കാക്കണമേ. ദൈവവചന സുപ്രോദർ പ്രിയപ്പെട്ട അച്ഛനെ ഈശ്വരത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ ഇടവകയും മാതാപിതാക്കളെ സഹോദരങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരിക്കൽ കൂടി ഞങ്ങളെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയൊക്കെ അവിടെ മാനിക്കുകയും എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, കുറ്റങ്ങളുണ്ടെങ്കിൽ, പരിമിതികളുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗ്ഗോഷമില ആശ്വാസം നൽകണമേ. എനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സുമന്ധവും സഹവാസവും ദൈവമാതാവേ, ഞങ്ങൾ എല്ലാവരോടും കൂടിയും പ്രത്യേക ഞങ്ങൾ പ്രാർത്ഥനയോർത്ത എല്ലാ പ്രിയപ്പെട്ടവരോടു കൂടിയും രോഗത്തിലും പ്രയാസത്തിലും വാർദ്ധക്യത്തിലുമായിരിക്കുന്ന എല്ലാവരോടു കൂടിയും നേതൃത്വം നൽകുന്ന എല്ലാവരോടുകൂടി ഇതിൽ പങ്കാളികളാകുന്ന പ്രിയപ്പെട്ട എല്ലാവരോടു കൂടിയും എല്ലാ ആവശ്യങ്ങൾ മേലും ആഗ്രഹങ്ങൾ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
സംബന്ധിച്ച എല്ലാവരോടും അടുക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അഭിനന്ദ തിരുവേണി, അതുപോലെ തന്നെ വന്നിയ പ്രകാശച്ചൻ, പ്രിയയുടെ മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസച്ചൻ, റമ്പാച്ചൻ, എല്ലാവരോടും പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ദൂരം ചാരിയമായി സംഭവിക്കുന്ന സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിള് വായിച്ച മേരി ആന്റി, അതുപോലെ തന്നെ മനോജ്, അല്പകാധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം വരാൻ വാഴ്ത്തിനെ ഗ്രഹിക്കുമാറാകട്ടെ.